പ്രബോധിക്കാനോ ഇഷ്ടപ്പെടുന്നു, ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ. ഉത്തമന് യഹോയോട് പ്രസാദം പ്രാപിക്കുന്നു, ദുർവായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു. ഒരു മനുഷ്യനും ദുഷ്ടത കൊണ്ട് സ്ഥിരപ്പെടുകയില്ല, നീതിമാന്മാരുടെ പേരോ ഇളകിപ്പോകുകയില്ല. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം. നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം, ദുഷ്ടന്മാരുടെ നിരൂപണങ്ങളോ ചരിവത്രേ. ദുഷ്ടന്മാർ പ്രാണഹാനി വരുത്തുവാൻ പറഞ്ഞേക്കുന്നു, നേരുള്ള ഇടവാക്കോ അവരെ വിടുവിക്കുന്നു. ദുഷ്ടന്മാർ മറിഞ്ഞു വീണില്ലാതെയാവും, നീതിമാന്മാരുടെ ഭവനമോ നിലനിൽക്കും. മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു, വക്രബുദ്ധിയോ നിന്ദിക്കപ്പെടുന്നു. മാന്യഭാവം നടിച്ചിട്ടും ഉപജീവനത്തിന് മുട്ടുന്നവരെക്കാൾ ലഘുവായി മതിക്കപ്പെട്ടിട്ടും ഒരു വൃത്തിനുള്ളവൻ ശ്രേഷ്ഠനാകുന്നു. നീതിമാൻ തന്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു, ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ. നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസ്സാരന്മാരെ പിൻചെല്ലുന്നവനോ ബുദ്ധിഹീനൻ. ദുഷ്ടൻ ദോഷികളുടെ കവർച്ച ആഗ്രഹിക്കുന്നു, നീതിമാന്മാരുടെ പേരോ ഫലം കായ്ക്കുന്നു. അധരങ്ങളുടെ ലംഘനത്തിൽ വല്ലാത്ത കനിയുണ്ട്, നീതിമാനോ കഷ്ടതയിൽ നിന്ന് ഒഴിഞ്ഞുപോരും. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തന്റെ കൈകളുടെ പ്രവർത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. പോഷന് തന്റെ വഴിക്ക് വായി തോന്നുന്നു, ജ്ഞാനിമാരോ ദിനഘട്ടുന്നു. ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നീതിമാന്മാർ പിന്നെയും ഭവിക്കയില്ല, ദുഷ്ടന്മാരോ വണക്കം കൊണ്ട് പറയും. വ്യാജമുള്ള അധരങ്ങളെ ഹോവിക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദം. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ദോഷന്മാരുടെ ഹൃദയമോ ദോഷത്വം പ്രസിദ്ധമാക്കുന്നു. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും, മടിയനോ പുതിയ വേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴി കാട്ടിയാകുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണമില്ല. ജ്ഞാനമുള്ള മകനപ്പന്റെ പ്രബോധനാഫലം പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ ശാസ്ത്രം തന്നെ. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനോ നാശം സംഭവിക്കും. മടിയൻ പൊരിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. നീതിമാൻ പോഷ്ടു വെറുക്കുന്നു, ദുഷ്ടനോ ലജ്ജയിൽ നിന്നെയും വരുത്തുന്നു. നീതി തന്മാകിയെ കാക്കുന്നു, ദുഷ്ടതയോ പാപിയെ മറിച്ചു കളയുന്നു. ഒന്നുമില്ലാഞ്ഞിട്ട് ധനികനെന്ന് നടിക്കുന്നവനുണ്ട്, വളർധനമുണ്ടായിട്ടും ദരിദ്രനെന്ന് നടിക്കുന്നവനുമുണ്ട്. മനുഷ്യന്റെ ജീവന് മറവില, അമ്മന്റെ സമ്പത്ത് തന്നെ. ദരിദ്രനോ ഭീഷണി പോലും കേൾക്കേണ്ടി വരുന്നില്ല. നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു, ദുഷ്ടന്മാരുടെ വിളക്കോ കെട്ടുപോകും. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച് ധനം കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നതിനോ വർദ്ധിച്ചു വരും. ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാനിവൃത്തിയോ ജീവവൃക്ഷം തന്നെ. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി, കൽപ്പനയെ ഭയപ്പെടുന്നവനോ പ്രതിഫലം പ്രാപിക്കുന്നു. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ കുറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കണികളെ കൊഴിഞ്ഞുപോകും. കൽബുദ്ധിയാൽ രഞ്ജനിയുണ്ടാകുന്നു, ദ്രോഹിയുടെ വഴിയോ ദുർഘടം. സൂക്ഷ്മബുദ്ധിയുള്ള ഏവനും പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്നു, പോഷണോ തന്റെ പോഷത്വം ഉണർന്ന് കാണിക്കുന്നു. ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു, വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു. പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കുന്നു. ഇച്ഛാനിവൃത്തി മനസ്സിന് മധുരമാകുന്നു, ദോഷം വിട്ടകലുന്നതോ പോഷന്മാർക്ക് വെറുപ്പ്. ജ്ഞാനികളോടുകൂടെ നടക്കാം, നീയും ജ്ഞാനിയാകും. പോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ദോഷം പാപികളെ പിന്തുടരുന്നു, നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം നിശ്ചയിക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാന് വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു, എന്നാൽ അന്യായം ചെയ്തിട്ട് നശിച്ചു പോകുന്നവരുമുണ്ട്. വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകിക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നീതിമാൻ വെണ്ടുകോളം ഭക്ഷിക്കുന്നു, ദുഷ്ടന്മാരുടെ വയറോ വിശന്നുകൊണ്ടിരിക്കുന്നു. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സുന്ദരികളാൽ പൊളിച്ചു കളയുന്നു. നേരായി നടക്കുന്നവനെ ഹോവഭക്തൻ, നടപ്പിൽ വസതിയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. പോഷന്റെ വായിൽ ഡംഭത്തിന്റെ വടിയുണ്ട്, ജ്ഞാനിയുടെ അധരങ്ങളോ അവരെ കാത്തുകൊള്ളുന്നു. കാളകളില്ലാത്തടത്ത് തൊഴുത്തു പിടിപ്പുള്ളത് കാളയുടെ ശക്തി കൊണ്ടോ വളരെ ആദായമുണ്ട്. വിശ്വസ്ത സാക്ഷി പോഷ്ക പറയുകയില്ല, കള്ളസാക്ഷിയോ പോഷ്ക വിശ്വസിക്കുന്നു. പരിഹാസി ജ്ഞാനമന്വേഷിച്ചും കണ്ടെത്തുന്നില്ല, വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം. മൂഢന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക, പരിജ്ഞാനമുള്ള ആദരങ്ങൾ നീ അവനിൽ കാണുകയില്ല. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ പോഷന്മാരുടെ മോഷത്വം. പോഷന്മാരെ അകൃത്യാഗം പരിഹസിക്കുന്നു, നേരുള്ളവർക്കോ തമ്മിൽ പ്രീതിയുണ്ട്. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു, അതിന്റെ സന്തോഷത്തിലും അന്യൻ ഇടപെടുന്നില്ല. ദുഷ്ടന്മാരുടെ വീട് മുടിഞ്ഞു പോകും, ഗിരിവാന്റെ കൂടാരമോ തഴയ്ക്കും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ വർണ്ണവഴികളത്രേ. ഇരിക്കുമ്പോൾ തന്നെയും ഹൃദയം ദുഃഖിച്ചിരിക്കാം, സന്തോഷത്തിന്റെ അവസാനം ദുഃഖമായും. ഹൃദയത്തിൽ വിശ്വസ്ത ത്യാഗമുള്ളവന് തന്റെ നടപ്പിൽ മടുപ്പ് വരും, നല്ല മനുഷ്യനോ തന്റെ പ്രവൃത്തിയാൽ തന്നെ തൃപ്തി വരും. അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു, സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് ശിക്ഷിച്ചുകൊള്ളുന്നു. ജ്ഞാനി ഭയപ്പെട്ട് ദോഷമകറ്റി നടക്കുന്നു, ദോഷനോ ധിക്കാരം പൂണ്ട് നിർഭയനായി നടക്കുന്നു. മുൻകോവി പോഷത്വം പ്രവർത്തിക്കുന്നു, ഗുരുവായി ദ്വേഷിക്കപ്പെടും. അല്പബുദ്ധികൾ പോഷത്വം അവകാശമാക്കിക്കൊള്ളുന്നു, സൂക്ഷ്മബുദ്ധിയോ പരിജ്ഞാനമണിയും. ദുർജനം സജ്ജനത്തിന്റെ മുമ്പിലും, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളർ സ്നേഹിതന്മാരുണ്ട്. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു, എളിയവരോട് കൃപ കാണിക്കുന്നവനോ ഭാഗ്യവാൻ. ദോഷം നിരൂപിക്കുന്നവനോട് എന്ന് പോവുകയില്ല, നന്മ നിരൂപിക്കുന്നവർക്കോ ദൈവം വിശ്വസ്തയും ലഭിക്കുന്നു. എല്ലാ തൊഴിലുകൊണ്ടും ലാഭം വരും, അതര ചർവണം കൊണ്ടോ നിരക്കുമത്രേ വരൂ. ജ്ഞാനിയുടെ ധനം അവർക്ക് കിരീടം, മൂഢന്മാരുടെ പോഷത്വമോ പോഷത്വം തന്നെ. സത്യസാക്ഷി പ്രാണരക്ഷ ചെയ്യുന്നു, പോഷ്ടം വിശ്വസിക്കുന്നവനോ വഞ്ചന ചെയ്യുന്നു. യഹോവാഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു, അതിനാൽ മരണത്തിന്റെ കനികളെ ഒഴിഞ്ഞുപോകും. പ്രജാബാഹുല്യം രാജാവിന് ബഹുമാനം, പ്രജാന്യൂനതയോ പ്രഭുവിനും നാശം. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ പോഷത്വം ഉയർത്തുന്നു. ശാന്തമാനസന ദേഹത്തിൽ ജീവന്, അസൂയോ അസ്ഥികൾക്ക് ദ്രവത്വം. എളിയവനെ പീഡിപ്പിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. ദുഷ്ടത തന്റെ ദുഷ്ടതയാൽ ജീവിച്ചു വരുന്നു, നീതിമാനോ മരണത്തിന് പ്രത്യാശയുണ്ട്. വിവേകമുള്ളവന്റെ ഹൃദയത്തിൽ ജ്ഞാനമടങ്ങി പാർക്കുന്നു, മൂഢന്മാരുടെ അന്തരംഗത്തിൽ ഉള്ളതോ വെളിപ്പെട്ടു വരുന്നു. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനം. ബുദ്ധിമാനായ ദാസന് രാജാവിന്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ കോപം നേരിടുന്നു. മൃദുവായു ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവുകൊണ്ട് പരിജ്ഞാനം സ്ഥാപിക്കുന്നു, മൂഢന്മാരുടെ വായോ ഘോഷത്വം ഉയർത്തുന്നു. യഹോവയുടെ കണ്ണ എല്ലാവരും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു. നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനം. ഘോഷൻ അപ്പന്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വിവേകിയായി തീരും. നീതിമാന്റെ വീട്ടിൽ വളരെ നിക്ഷേപമുണ്ട്, ദുഷ്ടന്റെ ആദായത്തിലോ അനർത്ഥം. ജ്ഞാനികളുടെ അധരങ്ങൾ പരിജ്ഞാനം നിവരുന്നു, മൂഢന്മാരുടെ ഹൃദയമോ നേരുള്ളതല്ല. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന്റെ പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കുന്നു. പാതാളവും നരകവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു, മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്രയധികം. പരിഹാസി ശാസന ഇഷ്ടപ്പെടുന്നില്ല, ജ്ഞാനിയുടെ അടുക്കൽ ചെല്ലുന്നതുമില്ല. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വിവേകമുള്ളവന്റെ ഹൃദയം പരിജ്ഞാനം അന്വേഷിക്കുന്നു. മൂഢന്മാരുടെ വായോ ഔഷത്വമാചരിക്കുന്നു. അരിഷ്ടന്റെ ജീവനാത്മഹിയും കഷ്ടകാലം സന്തുഷ്ടഹൃദയനോ നിത്യം ഉത്സവം ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്മ. ഓഷത്വമുള്ളിടത്ത് തടിപ്പിച്ച കാളകളേക്കാൾ സ്നേഹമുള്ളിടത്തെ ത്യാഗഭോജനം നല്ലത്. ബോധമുള്ളവൻ കലഹം ദീർഘക്ഷമയുള്ളവനോ കലഹം നശിപ്പിക്കുന്നു. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകുന്നു. നീതിമാന്മാരുടെ പാതയോ തിരുവഴിയെ. ജ്ഞാനമുള്ള മകനെ സന്തോഷിക്കുന്നു. മുഖനോ അമ്മയെ നിന്ദിക്കുന്നു. പോഷത്വം വിധിഹീനന് സന്തോഷം. വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ആലോചനയില്ല ഞാൻ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറയുന്ന വാക്ക് മനോഹരം മേലോട്ടാകുന്നു. കീഴുള്ള പാതകളെ അവൻ ഒഴുകി പോകും. അഹങ്കാരിയുടെ വീട് യഹോവ പൊളിച്ചു കളയുന്നു. ദുരുവയുടെ അതിരോ അവൻ ഉറപ്പിക്കും. ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്. ദയാവാക്കോ നിർമ്മലം. ദുരാഗ്രഹിതന്റെ ഭവനത്തെ വലയ്ക്കുന്നു. കോഴ വെറുക്കുന്നവനോ ജീവിച്ചിരിക്കും. നീതിമാൻ മനസ്സിൽ ആലോചിച്ചു ഉത്തരം പറയുന്നു. ദുഷ്ടന്മാരുടെ വായോ ദോഷങ്ങളെ കുഴിക്കുന്നു. യഹോവ ദുഷ്ടന്മാരോട് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു. കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. നല്ല വർത്തമാനം അച്ഛികളെ തണുപ്പിക്കുന്നു. യുവാർത്ഥമായ ശാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ ശ്വസിക്കും. പ്രബോധനം ത്യജിക്കുന്നവൻ തന്റെ പ്രാണനെ നിരസിക്കുന്നു. ശാസന കേട്ടനുസരിക്കുന്നവനോ വിവേകം സമ്പാദിക്കുന്നു. യഹോവയ്ക്ക് ഞാൻ ഉപദേശമാകുന്നു. മാനത്തിനും വിനയം മുന്നോടിയാകുന്നു. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു. അനന്ത ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർഭമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയനിസ്തയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോടുകൂടെ ഇണക്കുന്നു. ന്യായരഹിതമായ വരിവരവിനേക്കാൾ നീതിയുള്ളത് അല്പം നല്ലത്. മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു. അവന്റെ കാലടികളോ യഹോവ ക്രമപ്പെടുത്തുന്നു. രാജാവിന്റെ അതിരങ്ങളിൽ അരുളപ്പാടുണ്ട്. ന്യായവിധിയിൽ അവന്റെ വായ പിഴയ്ക്കുന്നതുമില്ല. പൊത്ത വെള്ളിക്കോളും ത്രാശും യഹോവയ്ക്കുള്ളവ. അഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു. ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കാർക്ക് വെറുപ്പ്. നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത്. നീതിയുള്ള അധരങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം. നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു. രാജാവിന്റെ ക്രോധം മരണദൂതന തുല്യം. ജ്ഞാനമുള്ള മനുഷ്യനോ അവനെ സമീപിക്കും. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട്. അവന്റെ പ്രസാദം പിന്മയക്കുള്ള മേഘം പോലെയാകുന്നു. തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത്. വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. ദോഷമകറ്റി നടക്കുന്നത് നേരിട്ടവരുടെ പെരുവഴി. തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ഗർവികളോടുകൂടെ കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്മയുള്ളവരോടുകൂടെ താഴ്മയുള്ളവനായിരിക്കുന്നത് നല്ലത്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജ്ഞാനഹൃദയൻ വിവേകി എന്ന് വിളിക്കപ്പെടും. അതരമാതിര്യം വിധേയെ വർദ്ധിപ്പിക്കുന്നു. വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു. പോഷന്മാരുടെ പ്രബോധനമോ പോഷത്വം തന്നെ. ജ്ഞാനിയുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു. അവന്റെ അധരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു. ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. മനസ്സിന് മധുരവാസികൾക്ക് ഔഷധവും തന്നെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. അതിന്റെ അവസാനമോ മരണവഴികളത്രേ. പണിക്കാരന്റെ വിശപ്പ് അവനെ കൊണ്ട് പണി ചെയ്യിക്കുന്നു. അവന്റെ വായ അവനെ അതിനായി നിർബന്ധിക്കുന്നു. നിസ്സാര മനുഷ്യൻ പാതകമെന്ന സുഖിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു, സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു. കണ്ണടയ്ക്കുന്നവൻ വസ്ത്രത നിരൂപിക്കുന്നു, വപ്പുകടിക്കുന്നവൻ ദോഷം പ്രമോർത്തിക്കുന്നു, നരച്ചതല ശോഭയുടെ കിരീടമാകുന്നു, നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനും ശ്രേഷ്ഠൻ. ചീട്ടുമടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാലത്രേ. കലഹത്തോടുകൂടി ഒരു വീടുമുറയെ ഭോജനത്തിലും യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത്. നാണം കെട്ടമെന്റെ മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും. സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. വെള്ളിക്ക് കുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ചോദന ചെയ്യുന്നവനോ യഹോവ. ദുഷ്കർമ്മി നീതികെട്ടാതരങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നു, വ്യാജം പറയുന്നവൻ വഷളത്വമുള്ള നാവിനെ ചെവികൊടുക്കുന്നു. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവന്റെ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു, ആപത്തിൽ സന്തോഷിക്കുന്നവന് ശിക്ഷ വരാതിരിക്കയില്ല. മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു, മക്കളുടെ മഹത്വം അവരുടെ മേലപ്പന്മാർ തന്നെ. സുഭാഷിതം പറയുന്ന അധരം പോഷണയോഗ്യമല്ല, വ്യാജമുള്ള അധരം ഒരു പ്രഭുവിന് എങ്ങനെ. സമ്മാനം വാങ്ങുന്നവന് അത് രക്തമായി തോന്നുന്നു, അത് ചെല്ലുന്നിടത്തൊക്കെയും കാര്യം സാധിക്കുന്നു. സ്നേഹം തേടുന്നവൻ ലംഘനം മറച്ചു വെക്കുന്നു, കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. പോഷനെ നൂറടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശാസിക്കുന്നത് അധികം ഫലിക്കും. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായ ഒരു ദൂതനെ അവന്റെ നേരെ അയക്കും. മൂഢനെ അവന്റെ പോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ കുട്ടികൾ കാണാതെ പോയ കരടിയെ എതിരിടുന്നത് ഭേദം. ഒരുത്തൻ നന്മയ്ക്ക് പോരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. കലഹത്തിന്റെ ആരംഭം അടിവെച്ചർക്കം നിർത്തിക്കളക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും അഹോയ്ക്ക് വെറുപ്പ്. മൂടന് ബുദ്ധിയില്ലാതിരിക്കെ ജ്ഞാനം സമ്പാദിക്കാൻ അവന്റെ കയ്യിൽ ദ്രവ്യമെന്തിന്. സ്നേഹിതനെല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. ബുദ്ധിഹീനനായ മനുഷ്യൻ കൈയടിക്കുന്നു, കൂട്ടുകാരന് വേണ്ടി ജാമ്യം. കലഹപ്രിയൻ ലംഘനപ്രിയനാകുന്നു, പടിവാതിൽ പൊക്കത്തിൽ പണിയുന്നവൻ ഇടിവെച്ചിക്കുന്നു. വക്രത ഹൃദയമുള്ളവൻ നന്മ കാണുകയില്ല, വികടനാവുള്ളവൻ ആപത്തിൽ അകപ്പെടും. പോഷനെ ജനിപ്പിച്ചവൻ അത് ഖേദകരമാകും, മൂഢന്റെ അപ്പന് സന്തോഷം ഉണ്ടാകുകയില്ല. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. ദുഷ്ടൻ ന്യായത്തിന്റെ വഴികളെ മറിക്കേണ്ടതിന് ഒളിച്ചു കൊണ്ടുവരുന്ന സമ്മാനം വാങ്ങുന്നു. ജ്ഞാനം ബുദ്ധിമാന്റെ മുമ്പിലിരിക്കുന്നു, മൂഢന്റെ കണ്ണോ ഭൂമിയുടെ അതിരുകളിലേക്ക് നോക്കുന്നു. മൂഢനായ മകൻ അപ്പൻ നിരസനവും തന്നെ പ്രസവിച്ചവർക്ക് കൈപ്പുമാകുന്നു. നീതിമാന് പിഴയിൽ കൽപ്പിക്കുന്നതും ശ്രേഷ്ഠന്മാരെ നിർമ്മിക്കുന്നതുമല്ല. വാക്ക് അടക്കി വെക്കുന്നവൻ ജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ പോഷനെ പോലും ജ്ഞാനിയായും, അതരമടച്ചു കൊണ്ടാൽ വിവേകിയായും എന്നും. കൂടുവിട്ട് നടക്കുന്നവൻ ശ്രേഷ്ഠയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ ചേർക്കുന്നു. തന്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂടന്ന പ്രബോധനത്തിൽ ഇഷ്ടമല്ല. ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കൃതിയോടുകൂടെ നിന്നെയും വരുന്നു. മനുഷ്യന്റെ വായിലെ വാക്കാഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടന്റെ പക്ഷം പിടിക്കുന്നതുമല്ല. മൂടന്റെ അതരങ്ങൾ വഴക്കിനിടയാക്കുന്നു, അവന്റെ വായെ തല്ലെ വിളിച്ചു വരുത്തുന്നു. മൂടന്റെ വായ അവന് നാശം, അവന്റെ അതരങ്ങൾ അവന് പ്രാണഹനി. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദബോധനം പോലെയിരിക്കുന്നു, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. വേലയിൽ മടിയവനായവൻ മുടിയന്റെ സഹോദരൻ. യഹോയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന വിജയം പ്രാപിക്കുന്നു. ധനവാനതന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിലായി തോന്നുന്നു. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കുന്നതിന് മുമ്പേ ഉത്തരം പറയുന്നവന് അത് പോഷത്വവും ലജ്ജയുമായി തീരുന്നു. പുരുഷന്റെ ധീരത അവന്റെ ദീനത്തെ സഹിക്കും. തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചിരി പരിജ്ഞാനം അന്വേഷിക്കുന്നു. മനുഷ്യൻ വെക്കുന്ന കാഴ്ചയിൽ അവന് പ്രവേശനം കിട്ടും. അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. തന്റെ അന്യായം ആദ്യം ബോധിപ്പിക്കുന്നവനിൽ നീതിമാനെന്ന് തോന്നും. എന്നാൽ അവന്റെ പ്രതിയോഗി വന്ന് അവനെ പരിശോധിക്കും, വീട്ടു തർക്കങ്ങളെ തീർക്കുകയും കുർബാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. സഹോദരൻ ഉറപ്പുള്ള പട്ടണത്തേക്കാൾ ദുർജയനാകുന്നു. അവരവനയുടെ പിണക്കം അരവണയുടെ ഓടാമ്പൽ പോലെ തന്നെ. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും. അതിരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിലിഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലവനെ പ്രതിക്കും. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. യഹോവയുടെ പ്രസാദവും ലഭിച്ചിരിക്കുന്നു. ദരിദ്രൻ രാജന ആ രീതിയിൽ സംസാരിക്കുന്നു. ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും. എന്നാൽ സഹോദരന്മാരെക്കാളും പറ്റുന്ന സ്നേഹിതന്മാരുമുണ്ട്. വികടാതരമുള്ള മൂഢനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ വിഴച്ചു പോകുന്നു. മനുഷ്യന്റെ പോഷ്ടം അവന്റെ വഴിയെ സ്മരിച്ചു കളയുന്നു. അവന്റെ ഹൃദയമായ പോയോട് മുഷിഞ്ഞു പോകുന്നു. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. വലിയവനോ കൂട്ടുകാരനോട് അകന്നിരിക്കുന്നു. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ്ടം വിശ്വസിക്കുന്നവൻ ഒഴിഞ്ഞു പോവുകയുമില്ല. പ്രഭുവിന്റെ പ്രീതി സമ്പാദിപ്പാൻ പലരും നോക്കുന്നു. ദാനം ചെയ്യുന്നവനെ ഏവനും സ്നേഹിതരൻ. ദരിദ്രന്റെ സഹോദരന്മാരെല്ലാം അവന്റെ സ്നേഹിതന്മാർ എത്ര അധികം അകന്നു നിൽക്കും. അവരിൽ വാക്കുതിരിയുമ്പോഴോ അവരെ കാണുകയില്ല. ബുദ്ധി സമ്പാദിക്കുന്നവൻ തന്റെ പ്രാണനെ സ്നേഹിക്കുന്നു. ബോധം കാത്തുകൊള്ളുന്നവൻ നന്മ പ്രാപിക്കും. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കുകയില്ല. പോഷ് വിശ്വസിക്കുന്നവൻ നശിച്ചു പോകും. സുഖജീവനെ പോഷണയോഗ്യമല്ല. പ്രഭുക്കന്മാർ മേൽപത്രത്വം നടത്തുന്നവനോ ദാസന് എങ്ങനെ? വിവേകബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു. ലംഘനം ക്ഷമിക്കുന്നവന് അത് അവന് ഭൂഷണം. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
ടുബോറോ പ്രയർ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചക്കാലം കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും മറ്റുള്ളവരെ നമ്മെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും തക്കവണ്ണം ഈ പ്രഭാതം നമ്മൾക്കായിട്ട് ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി ദൈവസന്നിധിയിൽ നമ്മയവരെയും സമർപ്പിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഗീതം, എന്നേച്ചുവല്ലാതില്ലെനിക്കൊരാശ്രയം ഹൂവിൽ, തൻ മാർവിലല്ലാതെനിക്ക് വിശ്രമം വേറെയില്ല. ഈ പാരിലും ഇനി വരുവാനിരിക്കുന്ന ലോകത്തിലും ദൈവം തന്നെ നിസ്തുലനായി എന്നെ നയിക്കുമെന്ന വലിയൊരു വിശ്വാസവും പ്രത്യാശയും നൽകുന്നതായ ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വൻഭാരങ്ങളിലും രോഗങ്ങളിലും മാറ്റമില്ലാത്ത ദൈവമായി നമ്മെ നയിക്കുന്ന ദൈവത്തെ നമുക്ക് ചേർന്ന് സ്തുതിക്കാം. പാട്ടുപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങളിലെ 230-ാമത്തെ ഗീതം. ു അല്ലാതില്ലെ നീക്കോരാശ്രയം ഭൂവിൽ, തന്മാർവിലല്ലാതില്ലെ നീക്കു വിശ്രാമം വേറെ. എന്റെ ക്ഷകായ ദൈവം
ദൈവത്തിൻ്റെയും ജീവൻ നൽകുന്നത് അതിൻ്റെ കൽപ്പനകളെയും സ്നേഹിപ്പാലിൻ്റെ യോഗ്യനാക്കണമേ. എന്റെ സൃഷ്ടാവേ നിന്റെ സ്വഭാവ ബലഹീനതയെ നിനക്ക് അറിയാമല്ലോ. ശത്രുവിന്റെ ഉഗ്രതയെ എന്റെ അടുക്കൽ നിന്ന് നീ വിരോധിക്കണമേ. എന്റെ അവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ മുളകളെ നീ പറിച്ചു കളയണമേ. എന്റെ ഹൃദയത്തിൽ നിന്ന് പാപത്തിന്റെ ചൂടിനെ നീ ഇല്ലാതാക്കണമേ. എന്റെ ആത്മരോഗത്തിന് ഔഷധത്തിന്റെ കൈ നീ നീട്ടിത്തരണമേ. ഞാൻ നിന്നെ എന്നേക്കും സ്തോത്രം ചെയ്ത് സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആ മീൻ പാളക്കുമ്പോൾ
ഏകദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭ്യുന്നനായ സേവറിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഫിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും ഒന്നിച്ചു കൂടുവാനും ഏക മനസ്സോടെ ദൈവിക ചിന്തകളെ ധ്യാനിപ്പാനും ഇതൊക്കെ ഉണർ ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് ഇപ്പോ സ്കൂൾ വർഷം തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയിലാണെങ്കിൽ ഇപ്പോ സ്കൂൾ വർഷം സെപ്റ്റംബറും ഓഗസ്റ്റ് സെപ്റ്റംബറും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ആയിട്ടുള്ള സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള അവരുടെ എല്ലാം മക്കള് സ്കൂളിലേക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുക. അവരെയെല്ലാം പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ദൈവിക ജ്ഞാനത്തിന്റെ നിറവിൽ പഠിക്കുവാനും നല്ല സാഹചര്യങ്ങളും പഠിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവർക്ക് ലഭിക്കുവാനും സത്യസന്ധതയുള്ളവരും സമർപ്പണമുള്ളവരും വിശ്വാസമുള്ളവരും രാജ്യസ്നേഹികളും മനുഷ്യസ്നേഹികളും ഒക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരാൻ തക്കവണ്ണം പ്രത്യേകം നാം ഓർക്കണം. ഇത് ഞാൻ പറയുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള സെന്റ് ഗ്രിഗോറിയസ് ഇടവ അംഗമായ ജോയി നാട്ടിൽ പോയി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷ ഇന്നലെ ചെങ്ങന്നൂർ ബസേൽ പള്ളിയിൽ നടന്നു. ലോകത്തെ ഒരു പിതാവും മക്കളിൽ നിന്ന് ഒരുപക്ഷെ ഇത്രയും ക്രൂരമായ ഒരു പ്രതികരണം ഒരുപക്ഷെ ലോകത്ത് ആർക്കും ഉണ്ടായി കാണത്തില്ല. അങ്ങനെ മനുഷ്യൻ വളരെ മോശമായ ഒരു ശീലം ഒരുപക്ഷെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പുതിയ തലമുറ ഇന്ന് കേരളത്തിൽ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. സന്മാർഗവും നീതിബോധവും സത്യസന്ധതയും ഒക്കെയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുവാനുള്ള നമ്മുടെ ചുമതലയും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഈ സമയം നാം ഓർക്കേണ്ടതാണ്. വളർന്നു വരുന്ന തലമുറ ദൈവികരായി വളരുവാൻ തക്കവണ്ണം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുള്ള സാഹചര്യം നാം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. ജോയിയെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ജോയിയുടെ ആത്മാവിന് ദൈവം സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക്, ഭാര്യയും മറ്റ് കുഞ്ഞുമക്കളും ഒക്കെ അവർക്ക് ഒരിക്കലും ഉണങ്ങുവാൻ പറ്റാത്ത മുറിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രയാസമുള്ള വാർത്തയുമാണ്. ഇത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, നിങ്ങളെല്ലാം വാർത്തകളിലൂടെ ഇതെല്ലാം കാണുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത ദൈവം അവരെ സമാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന അഭ്യുന്നനായ സേവറിയോസ് തിരുമേനിയാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതനാണ് തിരുമേനി. തിരുമേനി എന്റെ ഗുരുവാണ്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ അധിപനായും സഭയിലെ ഒരു സീനിയർ മെത്രാപ്പൊലിത്തയായി മനുഗ്രഹീതമായ ശുശ്രൂഷ സഭയ്ക്ക് ചെയ്യുന്നു. സഭാവഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെയുള്ള ആ കണ്ടനാട് ആ സ്ഥലങ്ങളിൽ വളരെയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വളരെയേറെ അഭിമാനാർഹമായ തരത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തിരുമേനിക്ക് സാധിക്കുന്നുണ്ട്. അമേരിക്കയിലുള്ള അനേകം പേർ അത് മനസ്സിലാക്കി തിരുമേനിയോട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്കറിയാം. നിങ്ങളിൽ പലരും നാട്ടിൽ പോകുമ്പോഴൊക്കെ തിരുമേനിയുടെ സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യാറുമുണ്ട്. തിരുമേനി അമേരിക്കയിൽ വരുന്ന സന്ദർഭങ്ങളിലൊക്കെ അരമനയിൽ വരികയും വളരെ സ്നേഹത്തോടുകൂടി ബലഹീനായനോട് ഇടപെടുകയും പ്രത്യേകിച്ച് എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും ധ്യാനം നയിക്കുകയും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തിരുമേനിയെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കാമെന്നും പിന്നെ നേതൃത്വം കൊടുക്കാമെന്നും സംബന്ധിച്ചുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് തിരുമേനി ധ്യാനം നയിക്കുന്നതും ആയിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 42-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ സിയോൻ നഗരിയിലെ യാത്രക്കാരാണ്, നഗരിയിലേക്കുള്ള യാത്രക്കാരാണ് യാത്രയിൽ. ദൈവ സാന്നിധ്യം നമ്മോട് ഒപ്പമുണ്ട്. മരണ നിഴലിൻ താഴ്വരയിലും പരീക്ഷകളുടെ ഘട്ടത്തിലും വേദനകളുടെ മധ്യത്തിലും ദൈവം നമ്മെ നയിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും പ്രത്യാശയും നമുക്ക് നൽകിത്തരുന്നതായ ഈ ഗീതം നമുക്ക് ചേർന്ന് പാടാം. വിശ്വാസ ജീവിത പടകിൽ ഞാൻ.
വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവേ നോക്കി വിശ്രമ ദേശത്തു പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ
താഴ്വരയിൽ ചരണമായി
വിശ്വാസ ജീവിത
അഭിനയത്തോടെ ഇന്നത്തെ ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം.
പ്രിയ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ തിരുമേനി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ, പ്രാവശ്യം കൂടി അമേരിക്കൻ സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാൻ ഇടയാക്കിയതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പല അവസരങ്ങളിലും ഈ ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ വന്ന് കാണുന്നതിനും സംബന്ധിക്കുന്നതിനും പ്രാർത്ഥനയിൽ പരസ്പരം ബന്ധപ്പെടുന്നതിനും ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭദ്രാസനത്തിലുള്ള മിക്കവാറും അനേകം പള്ളികളിലും പോകുവാനും അവിടെയൊക്കെ അനേകം ആളുകളുടെ സ്നേഹവും സന്തോഷവും അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. അനേകരും കണ്ണനാട് ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിൽ എല്ലാവിധ പുരോഗതിക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഹായിക്കുന്നുവെന്നുള്ളതില് സന്തോഷവും നിങ്ങളോടെല്ലാവരോടും ഒരിക്കൽ കൂടി കൃതജ്ഞതയും അറിയിക്കുകയാണ്. ഇന്ന് ഒരല്പസമയം നമുക്ക് ആന വിഷയമായിട്ട് എടുക്കുന്നത് പരിശുദ്ധ 34 സങ്കീർത്തനം 5 വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്. 34 സങ്കീർത്തനം 5 വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന ആ ഭാഗത്തെ കുറിച്ച് ഏതാനും ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദാവീദ് രാജാവ് ശൗലിനെ ഭയന്ന് വനാന്തരങ്ങളിൽ കൂടി തന്റെ കൂട്ടുകാരുമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഫിലിസ്തീൻ രാജാക്കന്മാരിൽ ഒരാളായ ഗത്ത് രാജാവിന്റെ അവര് അരമന പടിക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ദാവീദാണെന്ന് ഫിലിസ്ത്യ രാജാക്കന്മാർ അറിവുണ്ടായിരുന്നു. പടയാളികൾ അദ്ദേഹത്തെ പിടിച്ച് തടവിലാക്കുന്നതിന് വേണ്ടി അരമനയിലേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഫിലിസ്ത്യ മല്ലനായിരുന്ന ഗോലിയാത്തിനെ അതിശയകരമായി പരാജയപ്പെടുത്തിയ ദാവീദിനെ കയ്യിൽ ലഭിച്ചപ്പോൾ അത് അവനെ നിഗ്രഹിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായി അവർ കണക്കാക്കി. എന്നാൽ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ദാവീദിന് അറിവില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ നമുക്ക് ഒന്നാമത്തെ ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. അവിടെ പറയുന്നുണ്ട്, അരമനയിലേക്ക് പോകുമ്പോൾ ദൈവം അദ്ദേഹത്തിന് തോന്നിച്ചു ഒരു ഭ്രാന്തനായി അഭിനയിക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം അരമനയിലേക്ക് പോകും വഴി പടയാളുടെ കയ്യിൽ ഇരിക്കത്തേക്ക് തന്നെ ഒരു ഭ്രാന്തനായി അഭിനയിച്ചു. വായിൽ കൂടി തുപ്പലൊഴുക്കുകയും തുപ്പൽ തൊട്ട് കോറിഡോറിലൊക്കെ വരയ്ക്കുകയും പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ പറയുകയുമൊക്കെ ചെയ്തൊരു ഭ്രാന്തനായി അഭിനയിച്ച് അരമനയിൽ ചെല്ലുമ്പോൾ രാജാവ് ഇവൻ ദാവീദാണെന്ന് പടയാളികൾ പറഞ്ഞത് കേട്ട് അതിശയിച്ച്, ഇവൻ ദാവീദല്ല, ഇവനൊരു ഭ്രാന്തനാണ്, അതുകൊണ്ട് ഇവനെ കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ ദാവീദ് അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് അരമനപ്പടിക്കിൽ നിന്ന് അതുല്ലാം ഗുഹയിലേക്ക് പോകുന്നു. 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ പറയുന്നുള്ളു. ആ രാജാവിന്റെ അരമനപ്പടിക്കിൽ നിന്ന് അതുല്ലാം ഗുഹയിലേക്ക് പോകുന്നതായ സമയത്ത് ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം എന്ന് ഈ സങ്കീർത്തനത്തിന്റെ മുകൾ ഭാഗത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22 വാക്യങ്ങളുള്ള ആ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, അതിന്റെ എല്ലാ വാക്യങ്ങളും ആരംഭിക്കുന്നത് യഹൂദ ഭാഷയുടെ ഓരോ അക്ഷരമാലക്രമത്തിലെ ഓരോന്നും ക്രമമനുസരിച്ചാണ് എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, ഈ സങ്കീർത്തനത്തിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഓരോ വാക്യങ്ങളും വിശേഷണമായി പറഞ്ഞാൽ തങ്കവാക്യങ്ങളാണ്. ഇതെല്ലാം വളരെയധികം ജ്ഞാനചിന്തയും പഠനവും ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. എങ്കിലും നമ്മൾ താൽക്കാലികമായി ഇതിലൊരു ഭാഗം മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയവനായ മോശയുടെ ചിത്രം പ്രധാനമായിട്ടുണ്ടായിരിക്കും. മോശ ദൈവത്തോടുകൂടെ സിനായിൽ മലയിൽ കൽപ്പനകൾ വാങ്ങി ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖം കണ്ട് ആരും അവരുടെ കണ്ണുമഞ്ചാതിരിക്കുന്നതിന് മുഖത്ത് ആവരണം ഇട്ടുകൊണ്ട് വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു എന്നുള്ളത് ദാവീദും തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ശൗലിന്റെ അടുത്ത് സഹോദരങ്ങളായ പടയാളികളെ കാണാൻ ചെന്ന ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുവാനും സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ എങ്ങനെ സാധിക്കുമെന്ന് ശൗൽ ചോദിച്ചതിന് ഉത്തരമായിട്ട് തന്റെ ജീവിതത്തിൽ യഹോവ തന്നെ സഹായിച്ച ആട്ടിടയനായിരുന്ന കാലഘട്ടത്തെ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. കരടിയെയും സിംഹത്തെയും ഒക്കെ ആടിനെ പിടിക്കാൻ വന്നപ്പോൾ അടിച്ചോടിക്കുകയും പലിശ കീറിക്കളയുകയും ചെയ്തതായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ദാവീദിന് ദൈവത്തിന്റെ പ്രത്യേകമായ വിളി ലഭിച്ചതാണ്. ഇശായിയുടെ എട്ട് പുത്രന്മാരിൽ എട്ടവനായിരുന്നെങ്കിലും മറ്റുള്ളവരെ ആരെയും രാജസ്ഥാനത്തേക്ക് സ്വീകരിക്കാതെ ഏറ്റവും ഇളയവനായ ദാവീദിനെയാണ് ദൈവം സ്വീകരിച്ചത്. മാത്രമല്ല ദാവീദിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പോലും പറയുന്നത് ദാവീദിന്റെ പുത്രൻ എന്നുള്ളതാണ്. മറ്റു ഗോത്രപിതാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ദാവീദ് പുത്രൻ ഹോശാന എന്നാണ് കുഞ്ഞുങ്ങൾ പാടിയതായിട്ട് നമ്മൾ കാണുന്നത്. അപ്രകാരം വേദപുസ്തകത്തിൽ വലിയ ദൈവപ്രകാശം കണ്ട് പ്രകാശിതനായ ഒരാളാണ് ദാവീദ്. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവെന്നാണ് പറയുന്നത്. ദാവീദിനേക്കാൾ വലിയ മഹാജ്ഞാനിയായിരുന്നെങ്കിലും ശലോമോന്റെ സിംഹാസനം എന്ന് പറയുന്നില്ല. ആദ്യം ശൗലായിരുന്നെങ്കിലും പറയുന്നില്ല. ദാവീദിന് അത്ര മാത്രം ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് വെളിവാക്കുന്നുവെന്ന് മാത്രം. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? അവങ്ങളിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി എന്നുള്ളതാണ്. നാബാത്തൊന്നും നാഹറെന്നും രണ്ടു വാക്കുകളാണ് അവിടെ എബ്രായ ഭാഷയിൽ പറയുന്നതെങ്കിലും ആ വാക്കുകൾക്ക് രണ്ടിനും ഒരു തുടർച്ചയായ നോട്ടം, തുടർച്ചയായ പ്രകാശം എന്ന ഒരർത്ഥമാണ് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് നോക്കുന്നത് ഒരു പ്രത്യേക സമയം, ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ലുക്ക് എന്നുള്ളതല്ല, ശരിയായിട്ട് തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നവർ തുടർച്ചയായി പ്രകാശിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതായ ഒരു സന്ദേശമാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നതില് അർത്ഥമായിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവത്തെങ്കിലേക്ക് നോക്കുന്നതിന് ദൈവത്തെ കാണുക എന്നും ദൈവത്തെ വിവേചിക്കുക എന്നും ദൈവത്തെ ധ്യാനിക്കുക എന്നും മൂന്ന് ഘടകങ്ങളുണ്ട്. ദൈവത്തെ കാണുക എന്ന് പറയുന്നത് മറ്റു പലതിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തെ കാണാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണ് തുറന്നിരിക്കുന്നതായ സമയത്ത് ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രത്യേകമായി നോക്കുമ്പോൾ ആ വസ്തുവിന്റെ പ്രതിച്ഛായ നമ്മുടെ കണ്ണിൽ പതിക്കുന്നുവെങ്കിലും പ്രധാനമായി അത് പതിക്കുമ്പോൾ മറ്റു പലതും സമീപമുള്ളത് ആപേക്ഷികമായിട്ട് നമ്മുടെ കണ്ണിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് പലതും നമുക്ക് ആവശ്യമാണ്. ധനവും പണവും ആരോഗ്യവും സമ്പത്തും സുഖവും സൗകര്യങ്ങളും സ്ഥാനവും മാനവും ഒക്കെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പലതും ഈ ലോകത്ത് ജീവിക്കുന്നതിന് നമുക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാനങ്ങളാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം അതീതമായിട്ട് വലുതായി ദൈവത്തെ കാണുവാൻ കഴിയുക എന്നുള്ളത്, ഗിവിംഗ് പ്രയോറിറ്റി ടു ഗോഡ് ഇൻ അവർ ലൈഫ് എന്നുള്ളതാണ് ദൈവത്തെ കാണുക എന്നുള്ളതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമുക്ക് ആ ഒരു ചിന്തയാണ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവത്തെങ്കിലേക്ക് നോക്കുമ്പോഴും സമീപമായി നമ്മുടെ കണ്ണിൽ പെടുന്നതായ പല വസ്തുക്കളുടെയും സമീപത്തേക്കുള്ള നോട്ടമാണ് ദൈവത്തിൽ നോട്ടത്തെ അതിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത്, വ്യതിചലിപ്പിക്കുന്നത്, അവിടെയാണ് നമ്മുടെ പരാജയം ഉണ്ടാകുന്നത്. ലോകത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ദൈവചിന്തയും ദൈവാശ്രയവും ദൈവത്തിങ്കിലേക്കുള്ള നോട്ടവും പ്രഥമവും പ്രധാനവുമായി വരാതിരുന്നാൽ ഇവിടെ നാം എല്ലാവരും ലോക ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും ഒരുപോലെ പരാജയപ്പെടുകയാണ്. നമ്മൾ സ്നേഹിക്കുന്ന മക്കൾക്ക് ലോകത്തിൽ കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നതും ഈ ദൈവത്തെ കാണുവാനുള്ള പഠിപ്പിക്കലാണ്. അതിന് നമുക്ക് സഭ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ് ദൈവത്തെ കാണുവാനുള്ള ആരാധനയെന്ന് പറയുന്നത്. വേദപുസ്തക വായനയിലും പ്രാർത്ഥനയിലും പള്ളിയിലുള്ള ആരാധനയിലും അതേ നമ്മുടെ കൂതാശ അനുഭവങ്ങൾ കുമ്പസാരത്തിലും കുർബാന അനുഭവത്തിലുമൊക്കെ കൂടിയാണ് നാം ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മറ്റേത് കൊടുക്കുന്നതിനേക്കാൾ വലിയ സമ്പത്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അവിടെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ട അനേക സന്ദർഭങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് എന്നുള്ളത് നാം മറന്നുപോകരുത്. ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് അമ്മ ചുറ്റും നടന്ന് പല കാര്യങ്ങളും കാണിച്ച് ഓരോ കഥകളും പറഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന മകന് ആവശ്യമുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കട്ടെ എന്ന് വെക്കുന്ന മാതാപിതാക്കൾ ആരും ഉണ്ടാവുകയില്ല. പ്രാർത്ഥിക്കുന്നതിനും വേദപുസ്തകം വായിക്കുന്നതിനും നോമ്പെടുക്കുന്നതിനും ഉപവസിക്കുന്നതിനും കുമ്പസാരിക്കുന്നതിനും കുർബാന അനുഭവിക്കുന്നതിനും ഒക്കെ ഉള്ള ആ ട്രെയിനിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അത് ദൈവത്തെ കാണാൻ അവരെ പഠിപ്പിക്കുന്നതാ. ഒരുപക്ഷെങ്കിൽ അവരുടെ ബാല്യത്തിൽ ശൈശവത്തിലോ ബാല്യത്തിലോ ഒക്കെ അവരെ അതിന് വൈമുഖ്യം പ്രകടിപ്പിച്ചെന്നിരിക്കാം. ഭക്ഷണം കൊടുക്കാൻ വൈമുഖ്യം പ്രകടിക്കുന്ന കുഞ്ഞിനെ നിർബന്ധിച്ച് അതല്ല അവന്റെ ശരീരത്തിന്റെ വളർച്ച അത്യന്താപേക്ഷിതമാണെന്ന് അവനറിയാൻ പാടില്ലെങ്കിലും അറിയാവുന്ന മാതാപിതാക്കൾ കൊടുക്കുന്നത് പോലെ അവന്റെ ആത്മീയ ജീവിതത്തിന് അവന്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നതോളമുള്ള ആയുസ്സിന്റെ ജീവിതത്തിന് ആത്മീയ പോഷണത്തിന് ഇത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മാതാപിതാക്കൾ അവനെ അത്തരത്തിൽ വളർത്തുന്നതായ സമയത്ത് അവൻ അല്പം പ്രയാസമൊക്കെ ഉണ്ടാകും നമ്മുടെ നിർബന്ധത്തിലെങ്കിലും അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. അങ്ങനെ ദൈവത്തെ കാണുവാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. പക്ഷെ അത് ദൈവത്തെ കാണാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളതിനേക്കാൾ വലിയ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് അമേരിക്കയിലുള്ളത്. എങ്കിലും രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് നേരമെങ്കിലും വീതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനും അവിടെ അല്പസമയം വേദപുസ്തകം വായിക്കാനും അതെ അങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ 10-30 മിനിറ്റ് നമുക്ക് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാനും കഴിഞ്ഞുവെങ്കിൽ ഇവിടെയാണ് ദൈവത്തെ കാണുന്നതായ അനുഭവം. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തെ കാണുവാൻ, രാവിലെ എന്റെ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ കാണുവാൻ എനിക്ക് കഴിയുക എന്നുള്ളത്, അതിൽ കൂടിയാണ് എനിക്ക് ജീവിത വിജയം മുഴുവനും ഉണ്ടാകുന്നത് എന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ മക്കളെ അത്തരത്തിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതൊക്കെ മറക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായ അപകടങ്ങളില് അവജയങ്ങളിൽ നാം എല്ലാവരും ചെന്നെത്തുന്നുണ്ട് എന്നുള്ളതിന് അതൊരു സംശയവുമില്ല. അതിലുള്ളതായ ഒരു ബാധ്യത നമുക്കുണ്ട്. നമ്മുടെ എത്ര ഭവനങ്ങളിൽ സന്ധ്യയ്ക്കും രാവിലെയും പ്രാർത്ഥിക്കുന്നു നടത്തുന്നു, ക്രമമായിട്ട് വേദപുസ്തകം വായിക്കുന്നു എന്നുള്ളത് നാം തന്നെ പരിശോധിച്ചു നോക്കുക. നമ്മളെത്രമാത്രം കുമ്പിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. പൗരസ്ത്യ മതങ്ങളെല്ലാം, ഹൈന്ദവ മതമായിരുന്നാലും മുസ്ലിം ഇസ്ലാം മതമായിരുന്നാലും ക്രിസ്തീയ മതമായിരുന്നാലും ബുദ്ധമതമായിരുന്നാലും, അവിടെയെല്ലാം കുമ്പിട്ട് ആരാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആദരവിന്റെയും സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടയാളമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് എല്ലാം മറന്നുപോയിട്ട് ഇന്ന് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നമുക്ക് വളരെ അലസമായി നടത്തുമ്പോൾ നമ്മൾ ദൈവത്തെ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. ദൈവത്തിന് ഒരു പ്രാധാന്യം നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമതായിട്ട് ദൈവത്തെ കാണുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തെ വിവേചിച്ചറിയുക എന്നുള്ളതാണ്. വിവേചിച്ചറിയുന്നത് നല്ലതോ എന്ന് രുചിച്ചറിയുന്നത് കൊണ്ടാണ്. ഈ സങ്കീർത്തനത്തിൽ തന്നെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ആ സന്ദർഭങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവം നല്ലവനാണെന്നുള്ള തിരിച്ചറിവിൽ കൂടിയാണ്. ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ, ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലത്തിൽ ദൈവം നമ്മെ നടത്തിയതായ ചിന്ത സമയങ്ങളെ തിരിച്ചോർക്കണം. ഞാൻ ബാലനായിരുന്നു, യൗവനക്കാരനായിരുന്നു, വാർദ്ധക്യത്തിലായിരുന്നു. ഈ ഓരോ സന്ദർഭങ്ങളിലും എന്റെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളിലും എന്നെ വഴി നടത്തിയ കർത്താവിനെ തിരിച്ചോർക്കണം. അപ്പോൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ രോഗിയായിരുന്ന സമയത്തോ അപകടത്തിലോ സാമ്പത്തിക ബാധ്യതയിലോ അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ ലോകത്തിൽ നിന്ന് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച ഘട്ടത്തിൽ ദൈവം എൻ്റെ കൂടെ എപ്രകാരമുണ്ട്, ഉണ്ടായിരുന്നു, എന്നെ വഴി നടത്തി എന്നുള്ള തിരിച്ചറിവ്, അത് ഒരു തിരിഞ്ഞു നോട്ടമാണ്. ആ തിരിഞ്ഞു നോട്ടമാണ് നമുക്ക് ആവശ്യമായിരിക്കും. 23-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ എന്റെ ഇടയനാകും, പക്ഷിയായ പുൽപ്പുറത്ത് അവൻ എന്നെ കിടത്തുന്നുവെന്നാണ്. പക്ഷിയായ പുൽപ്പുറത്ത് എന്നെ കിടത്തുന്നത്, ഞാൻ യഹോവയുടെ ഇടയനാണ്, ഞാൻ യഹോവയുടെ ആടാണ്. ആടായിരിക്കുന്ന എന്നെ പക്ഷിയായ പുൽപ്പുറത്ത് കിടത്തുന്നത് ആ ഭക്ഷിച്ചത് മുഴുവനും, പകൽ മുഴുവൻ ഭക്ഷിച്ചതെല്ലാം ഞാൻ ശാന്തമായി അയവിറക്കുന്നതിനാണ്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ അയവിറക്കാനുള്ളതായ സന്ദർഭങ്ങൾ ഓരോ സമയത്തും ഉണ്ടാകണം. അങ്ങനെ അയവിറക്കി ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് തിരിച്ചോർക്കുമ്പോഴാണ് ശക്തിയോടുകൂടെ വിശ്വാസത്തോടുകൂടെ ആശ്രയബോധത്തോടുകൂടെ മുന്നോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. നമ്മെ പേടിപ്പെടുത്തുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്നതായ, നമുക്ക് കടക്കുവാൻ പാടില്ല എന്ന് തോന്നുന്നതായ അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. അവിടെയെല്ലാം ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ വഴി നടത്തിയവനായ ദൈവം, ഇന്നുവരെ എന്നെ വഴി നടത്തിയവനായ ദൈവത്തെ തിരിച്ചറിയുവാനും ആ ദൈവം ഓരോ സന്ദർഭങ്ങളും എന്നെ നടത്തിയത് ഞാൻ ഓർക്കുകയും ചെയ്യണം. എന്നെ മാത്രമല്ല, അനേകരുടെ ചരിത്രം മുമ്പ് വായിക്കുന്നു. എന്തിനാണ് വേദപുസ്തകത്തിൽ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും യൗസേഫിന്റെയും ദാനിയേലിന്റെയും ഒക്കെ കഥ നമ്മൾ പഠിക്കുന്നത്? പ്രസന്റ് സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം ആ ചരിത്രങ്ങൾ നമ്മൾ അറിയുന്നത്, ആ പ്രതിപുരുഷൻ, ആ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരെ കുറിച്ച് നമ്മൾ അറിയുന്നത്, എങ്ങനെ ദൈവം അവരുടെ ജീവിതത്തിൽ നല്ലവനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിനാണ്. ദൈവത്തെ അവരെങ്ങനെ വിവേചിച്ചറിഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എന്റെ ദൈവത്തിന് വിപരീതമായി എനിക്ക് ആ പാപം ചെയ്യാൻ സാധ്യമല്ല എന്ന് യൗസേഫ് പറയുമ്പോൾ, തന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ മുഴുവനും പച്ചയായി ഓർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. ഇതുപോലെയാണ് ഓരോ ഘട്ടങ്ങളിലും, പരീക്ഷണ ഘട്ടങ്ങളിലും ദൈവത്തെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ഓർക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ദൈവത്തെ വിവേചിച്ചറിയുവാനും അങ്ങനെ ദൈവത്തെ യഥാർത്ഥമായി കാണുന്നതിനും നമുക്ക് സാധിക്കുന്നത്. ദൈവ ജീവിതത്തിൽ എന്നും നമുക്ക് സമീപസ്ഥനാണ്. അതുകൊണ്ട് ആ സമീപസ്ഥനായ ദൈവത്തെ തിരിച്ചറിയണം. അത് ദൂരെയല്ല, അത് സമീപത്തുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട് 16 സങ്കീർത്തനം 8 വാക്യം 9 വാക്യത്തിലും, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല, എന്റെ ഹൃദയം സന്തോഷിച്ച് ആനന്ദിക്കും, എന്റെ ജഡവും നിർഭയമായി വസിക്കുമെന്നാണ്. ദൈവം നമ്മുടെ ഓരോ സന്ദർഭത്തിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു, ഇന്നും ദൈവം കൂടെയുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, ആ ദൈവത്തെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ നമുക്കിടയാകണമെന്നുള്ളതാണ് രണ്ടാമതായിട്ട് പ്രധാനമായും നമ്മൾ ഓർക്കാനുള്ളത്. നമ്മുടെ പിതാക്കന്മാരും സഹദയന്മാരും അവരുടെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നതാ, കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വന്ന സമയത്തും ദൈവത്തെ ഞാൻ കാണുന്നു. സ്തെഫാനോസ് കല്ലെറിയപ്പെടുന്നതായ സമയത്ത് സ്വർഗം തുറന്നിരിക്കുന്നതും മാലാഖുമാർ ദൈവപുത്രന്റെ അടുക്കൽ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കാണുന്നു എന്നുള്ളതായ ആ ബോധ്യം, ആ ദൈവസന്നിധിയിലുള്ള ബോധ്യമാണ് ആ കല്ലേറ് സഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനേകരുടെ കല്ലേറേക്കേണ്ടതായ അപമാനമേക്കേണ്ട അവകാശമേക്കേണ്ടതായ സാഹചര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവാം. പതറാതെ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ സഹായിക്കുന്ന, എന്നെ നടത്തുന്ന ദൈവം എന്റെ മുമ്പിലുണ്ട്, എന്റെ വലതുഭാഗത്തുണ്ടെന്നുള്ള ആ ബോധ്യവും അറിവുമാണ് നയിക്കേണ്ടത്. മൂന്നാമതായിട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തെ ധ്യാനിച്ചറിയുവാനുള്ളതായ കാര്യമാണ്. നമ്മുടെ സാധാരണ പ്രാർത്ഥനകൾക്കെല്ലാം അവസാനമായിട്ട് നമുക്ക് ദൈവത്തെ അല്പസമയം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നതൊരു ശീലമാക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ പ്രാർത്ഥനകളും നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളിലെല്ലാം നമ്മൾ ഒരുമിച്ച് എല്ലാവരും ഇരിക്കുന്നു. എന്നാൽ വ്യക്തിപരമായി ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അവനും അവന്റെ കുടുംബാംഗങ്ങൾക്കും അവന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും ദൈവം ചെയ്തു കൊടുത്തിരിക്കുന്ന നന്മകളെ ഓർക്കുവാനും ദൈവം അത് അറിയുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ആ ധ്യാനാത്മകമായിരിക്കുന്ന സമയം നമ്മൾ ചെലവഴിക്കുന്നത് ദൈവവുമായുള്ള ഉറ്റ ബന്ധത്തിലേക്ക് നമ്മളെ വഴി നടത്തുക. നാം കൂടുതൽ ദൈവത്തോടടുക്കുമ്പോൾ ദൈവത്തിന്റെ ആ മുഖം കണ്ട് ദൈവത്തെ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സാമീപ്യവും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളതും ദൈവം ജീവിതത്തിൽ ഒന്നാമതാണെന്നും കാണുവാനുള്ള അവസരവും നമുക്കുണ്ടാകും എന്ന് നമുക്കറിയാം. ആ ധ്യാനാത്മക ജീവിതം നമ്മെ പ്രകാശിതരാക്കുക, ദൈവത്തെ കാണുന്ന അനുഭവം പ്രകാശിതരാക്കുക. അങ്ങനെയുള്ള പ്രകാശത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സമയമെങ്കിലും, അതെല്ലാം കഴിഞ്ഞ് കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ അകത്ത് കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന കർത്താവുമായി സംസർഗം ചെയ്യണം. എന്റെ ഹൃദയത്തിലെ ധ്യാനം അറിയുന്നവനായ ദൈവം, ആ ദൈവത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുവാൻ അല്പസമയം ശാന്തമായിരുന്ന് ദൈവമേ എന്ന ആളുടെ ചിന്തയിൽ മാത്രം നമ്മുടെ ജീവിതം ചെലവഴിക്കുവാൻ നമുക്ക് കഴിയണം. സന്യാസി പിതാക്കന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ ധ്യാനാത്മക സമയമാണ് നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കേണ്ടത്. നമ്മുടെ അറിവിലും പരിചയത്തിലും നമ്മുടെ കൊച്ചുനാൾ മുതൽ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ആരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആരുമായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന, അതാണ് നമ്മുടെ ധ്യാന പ്രാർത്ഥനയിൽ നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത്. ഇതൊരു വലിയ ശുശ്രൂഷയാണ് നമ്മൾ നിർവഹിക്കുന്നത്. സന്യാസ പിതാവായിരുന്ന മക്കാറിയൂസ് ഈജിപ്തിലെ 4-ാം നൂറ്റാണ്ടിലെ സന്യാസ പിതാവായിരുന്നു. അദ്ദേഹം തന്റെ ശിഷ്യന്മാരായ സന്യാസികൾക്ക് സന്യാസ സ്ഥാനം കൊടുക്കുന്ന ദിവസം അദ്ദേഹം പറയും, ആ ഒരു രാത്രി മുഴുവനും ഒരു കയ്യിൽ കത്തിച്ച തിരിയും മറുകയിൽ കുരിശും പിടിച്ചുകൊണ്ട് ഇരിക്കാതെ മുഴുവൻ രാത്രിയും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയോ ഒരു നിമിഷം പോലും നിന്റെ പേർക്ക് പ്രാർത്ഥിക്കരുത്, എല്ലാ സമയവും നിന്റെ അറിവിലും പരിചയത്തിലുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള മധ്യസ്ഥ പ്രാർത്ഥന അടയ്ക്കുവാനുള്ള സന്ദർഭമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധ്യാന ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനത്തിൽ കൂടി ദൈവത്തെ കാണുമ്പോൾ അവിടെയാണ് ഹൈന്ദവ ചിന്തയിൽ സമാധിയായിട്ടോ അല്ലെങ്കിൽ ധ്യാനമായിട്ടോ ഒക്കെ അവർ മനസ്സിലാക്കുന്നു. ഇത് ഈ ഒരു കണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ധ്യാനം നമുക്കത് മീനിങ് ഫുള്ള വെറുതെ ചിന്തിച്ച് വെറുതെ കണ്ണടച്ചിരിക്കുക എന്നുള്ളത്. അതിനേക്കാൾ കവിഞ്ഞ് നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന. അവരേത് തെറ്റുകാരോ കുറ്റക്കാരോ ശത്രുക്കളോ നമ്മളോട് ഉപദ്രവിച്ചവരോ നമുക്കെതിരായി പ്രവർത്തിച്ചവരോ ആരുമാകട്ടെ, ആരായിരുന്നാലും എല്ലാവർക്കും വേണ്ടിയും അവരുടെ നന്മയ്ക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:45 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയുടെ കണ്ണ് ആ യഹോവ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തന്റെ മഴ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിന് തന്നെ ഉപദ്രവ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് വേണ്ടിയും ആ ദൈവത്തിന് വിപരീതമായി സംസാരിക്കുന്നവർക്കും നന്മ ചെയ്യുവാനും സൂര്യനെ ഉദിപ്പിക്കുവാനും ആ വായു നൽകുവാനും പ്രകാശം നൽകുവാനും ദൈവത്തിന് കഴിയും. എങ്കില് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സന്ദർഭം നമ്മൾ മറന്നുപോകും. നമ്മെ ഉപദ്രവിച്ചവരെന്ന് നമുക്ക് തോന്നുന്ന നമ്മെ നമുക്കെതിരായി സംസാരിച്ചെന്ന് തോന്നുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സമയമായിട്ട് അതിൽ കൂടി ആ ദൈവ ആ സ്നേഹത്തിൽ കൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്നേഹത്തിൽ കൂടി ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് കഴിയുക, ആ ദൈവത്തെങ്കിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതായ മൂന്ന് കാര്യങ്ങൾ. ദൈവത്തെ കാണുക ജീവിതത്തിൽ ഏറ്റവും വലുതായി ദൈവം അത് കഴിഞ്ഞ് മാത്രം മറ്റുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലുതായിട്ട് കണക്കാക്കുവാനും ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ ദിവസവും വിവേചിച്ചറിയുവാനും കഴിയും. മൂന്നാമതായിട്ട് നമ്മുടെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാവർക്കും വേണ്ടി സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ പ്രാർത്ഥന അണിക്കുവാനുള്ള ധ്യാനാത്മക ചിന്തയുടെ സമയം. ഇതിൽ കൂടി പ്രകാശിതരാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ അവസരം നൽകിയതായ അവിടുന്ന് തിരുമേനിയോടും പ്രവർത്തകരോടുമുള്ള എല്ലാം നന്ദിയും അറിയിച്ചുകൊണ്ടും എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്നൊരു പ്രാവശ്യം കൂടി നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
34 സങ്കീർത്തനം 5 വാക്യം ആധാരമാക്കിക്കൊണ്ട് അഭ്യുതനായ തിരുമേനി നൽകിയ ധ്യാനത്തിനായിട്ട് പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ വാക്യമാണെങ്കിലും ഇതിന്റെ ഇത്രയും ഗഹനമായ ചിന്തയും അതില് അടങ്ങിയിരിക്കുന്ന അർത്ഥവുമൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സത്യത്തിലിപ്പോഴാ സാധിച്ചത്. ദൈവത്തെ നോക്കുന്നവർ പ്രകാശിതരായി എന്നുള്ളതാണ്. ദൈവത്തെ നോക്കി പ്രകാശം പൂണ്ട അത് എന്താണ്, എങ്ങനെയാണ് ദൈവത്തെ നോക്കി പ്രകാശം പ്രാപിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിച്ചു. ഞാനീ എൻ്റെ അരമനെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ സന്തോഷത്തിന് ചിലപ്പം കയറി വരും അരമനയ്ക്ക് എന്നെ കാണാൻ. അച്ഛൻ വന്നിട്ട് എന്നെ നോക്കിയിട്ട് നേരെ തിരിഞ്ഞങ്ങ് പോവും ചിലപ്പോൾ. എൻ്റെ അച്ഛനറിയാം എൻ്റെ അടുത്ത് അപ്പ എന്നെ നോക്കിയാൽ ചിലപ്പോൾ എന്തെങ്കിലും ഫോണൊക്കെ ചെയ്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് എൻ്റെ മുഖം സംഘർഷമായിരിക്കുന്ന സംഗതിയാണെങ്കിൽ സംഗതി പ്രകാശത്തിന് പറ്റിയ സമയമല്ല എന്നൊക്കെ അറിയാം. അച്ഛൻ അതുകൊണ്ട് വന്ന് നോക്കിയിട്ട് നേരെ തിരിഞ്ഞങ്ങ് പോകും. ചിലപ്പോൾ ഞാൻ നല്ല പ്രകാശത്തിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും അച്ഛനെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാൻ വരുന്നത്. അതപ്പോ ഞാൻ പ്രകാശത്തിലിരുന്ന സംഗതി അപ്പം അതങ്ങ് പോവുകയും സത്യത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഈ കാഴ്ചയിലും ഇടപെടലുകളും ഒക്കെ ഈ പ്രകാശം അങ്ങനെ നമുക്കത് കോൺക്രീറ്റ് ആയിട്ട് അങ്ങോട്ട് കിട്ടത്തില്ല. ഇവിടെ ദാവീദ് പറയുന്നത് അത് വളരെ അർത്ഥപൂർണമാണ്. അവങ്കിലേക്ക് നോക്കിയവർ ദേഷ്യം പൊട്ടു പോയെന്നോ പ്രയാസപ്പെട്ടു പോയെന്നോ ദുഃഖിച്ചു പോയെന്നോ അങ്ങനെയുള്ള ഒരിക്കലും ഒരു അനുഭവം ഉണ്ടാകത്തുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒരു വിഷയമില്ല. അവങ്കിലേക്ക് നോക്കിയവർ യഥാർത്ഥമായ തിരുമേനി പറഞ്ഞ ആ അർത്ഥത്തിൽ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളത് തിരുമേനി പറഞ്ഞേ ആ അർത്ഥത്തിൽ ഒരാൾക്ക് ദൈവത്തെ നോക്കാൻ പറ്റിയാൽ അവൻ പ്രകാശിക്കും. ആ തിരുവേണി പറഞ്ഞ ആ മൂന്ന് പോയിന്റിൽ വെച്ചുകൊണ്ട് ദൈവത്തെ നോക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും പ്രകാശിക്കും. അതിന്റെ കോണ്ടക്സ്റ്റ് പറഞ്ഞല്ലോ 1 Samuel 21 1 Samuel 21 അതിന്റെ പശ്ചാത്തലത്തിന്റെ അത് കഴിഞ്ഞിട്ടാണ് ഈ ദാവീദ് പറയുന്നത്. ഈ രണ്ട് ഈ അതിനകത്ത് രണ്ട് കഥകളാണ് സംഭവങ്ങളാണ് പറയുന്നത്. 1 Samuel 21 രണ്ട് കഥയാണ് പറയുന്നത്. എന്തൊക്കെയാ? ഒന്ന് നോബിലെ പുരോഹിതനായ അബിമേലക്കിന്റെ അടുക്കൽ ചെന്ന് ഇത്തിരി കള്ളമൊക്കെ പറഞ്ഞ അവിടെ അബിമേലക്കിന്റെ അടുത്ത് രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് ആയുധ ഇരട്ടി കള്ളം കാണിച്ച് എവിടാ, ഗത്ത് രാജാവായ ആഫീസിന്റെ അടുക്കൽ. അവിടെയും ഇത്രയും പ്രയാസമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോ ഇതൊക്കെ പ്രയാസം, ഈ പ്രയാസങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോ ദൈവം അവന്റെ മുഖം പ്രകാശിപ്പിച്ചു. ഇനി അടുത്ത സമയത്ത് വായിച്ചു പോപ്ഷനൂട, ഇപ്പോഴത്തെ കോപ്റ്റിക് പോപ്പിന്റെ മുൻപുണ്ടായിരുന്ന പോപ്ഷനൂട ഒരു അടുക്കൽ ഒരു പയ്യനെ ചെന്ന് ചോദിച്ചു. പോപ്പിനോട് പറഞ്ഞു, പിതാവേ ഞാൻ ഈ കുമ്പസാരിക്കുന്ന പയ്യനാണ്, മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഞാൻ ഈ കുമ്പസാരിക്കുമ്പോ കുമ്പസാരിച്ചിട്ടല്ല ഏറ്റവും പറഞ്ഞ് എല്ലാം ക്ഷമിച്ച് ഞാൻ തിരിച്ചു പോകും. അപ്പൊ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ടാവും, പ്രകാശമൊക്കെ ഉണ്ടായി ഞാൻ തിരിച്ചു പോകും. പക്ഷെ കുറെ കഴിയുമ്പോ വീണ്ടും ഞാനത് ചെയ്യും. എങ്കിൽ പിന്നെ ഇത് ഞാനെന്തിനാ ചെയ്യുന്നത്? ഞാൻ പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, വീണ്ടും പോയി പാപം ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു. ഞാൻ പ്രകാശത്തിലാവുന്നു എന്ന് പറയുമെങ്കിൽ ഞാൻ വീണ്ടും ഇരുളിലേക്ക് പോവുക. പാപം ചെയ്യുന്നു അല്ലെ, ഞാൻ കുമ്പസാരിക്കുന്നു പാപം ചെയ്യുന്നു, ഞാൻ കുമ്പസാരിക്കുന്നു വീണ്ടും പാപം ചെയ്യുന്നു. പോപ്പ് ഷനൂഡ പറഞ്ഞു, നീ അത് അങ്ങനെ പറയാതെ തിരിച്ചു പറയാൻ പറ, ഞാൻ പാപം ചെയ്യുന്നു, ഞാൻ പോയി കുമ്പസാരിച്ചു, ദൈവത്തെ കണ്ടു. തിരുവേണി പറഞ്ഞ കാര്യങ്ങളാണല്ലോ കുമ്പസാരത്തിൽ കിടക്കുന്നത്. ഞാൻ കുമ്പസാരിച്ചു, അത് കഴിഞ്ഞപ്പോ എനിക്ക് പ്രകാശമായി, വീണ്ടും ഞാൻ അറിയാതെ പാപത്തിലേക്ക് പോകുന്നു. പക്ഷെ എനിക്കൊരു സാധ്യതയുണ്ടെന്താ? പ്രകാശത്തിലേക്ക് പോകാൻ. കാരണം എന്റെ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ദൈവം എന്നെ പ്രകാശിപ്പിക്കും. ഞാൻ പാപത്തിലാണെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിലും, അതുകൊണ്ട് നീ അങ്ങനെ ചിന്തിക്കരുത്, ഞാൻ കുമ്പസാരിച്ചു വീണ്ടും പാപത്തിലേക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ എന്നാ കുമ്പസാരിക്കുന്നില്ലെന്ന് പറയല്ല ചെയ്യുന്നത്. മറിച്ച് ഞാൻ പാപം ചെയ്തു, ഞാൻ പാപത്തിൽ വന്നു, പക്ഷെ ഞാൻ കുമ്പസാരിച്ചു, ദൈവത്തെ കണ്ടു, ഞാൻ പ്രകാശിതനായി. വീണ്ടും എന്റെ ദൈനംദിന ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നു, ഞാൻ ഓടി ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു, അവന്റെ മുഖം കണ്ടു, ഞാൻ വീണ്ടും പ്രകാശിതനായി. അതാ ദാവീദ് ഇവിടെ പറയുന്നു, ദൈവത്തെ നോക്കി പ്രകാശിച്ചു. അങ്ങനെ പ്രകാശിച്ചു കഴിയുമ്പോ അവരുടെ മുഖം ലജ്ജയില്ലാത്ത മുഖത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. വളരെ അനുഗ്രഹീതമായ ചിന്തകളായിരുന്നു തിരുമേനി നൽകിയത്. പിന്നെ തിരുമേനിയോടുള്ള സന്തോഷം നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായി
സുവിശേഷ ഗീതങ്ങളിലെ അവസാനമായി കൊടുത്തിരിക്കുന്ന മറപ്രേമിന്റെ അനുതാപത്തിന്റെ കീർത്തനത്തിൽ നിന്നും, കൃപയുള്ളവനെ റൂഹായെ വീണ്ടും പുതുതാക്കണമെന്നിൽ എന്ന് തുടങ്ങുന്നതായ സ്റ്റാൻസ മുതൽ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് വരിക.
കൃപയുള്ളോനെ കർത്താവേ ദുചിന്ത
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകിച്ച് എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക ദാരുണമായി കൊല്ലപ്പെട്ട ജോയിയുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന സാബു, ഡെയ്സി, വത്സ, രൂബേൻ, ഡാനി, അശ്വിൻ, തോമസ്, ഫിലിപ്പ് എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രാജിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുകയും അനുദിന ജീവിതത്തിൽ ഞങ്ങളെ പരിപാലിക്കുകയും ദിനംതോറും ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളും കൃപകളും നൽകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ദൈവമേ, ഒരു ബുധനാഴ്ചക്കാലം കൂടെ ഒരുമിച്ച് അവിടുത്തെ നാമത്തിൽ കൂടുവാനും അവിടെ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് നൽകി തന്ന ഈ വലിയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയും കരുണയുമാകുന്നു ഞങ്ങളെ നയിക്കുന്നതെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടും ചിന്തയോടും കൂടെ അനുദിന ജീവിതത്തിൽ ദൈവമേ നിന്നിൽ മാറ്റമില്ലാതെ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ദിനംതോറും ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ മാറ്റമില്ലാത്ത ദൈവമായി അവിടുത്തെ സാന്നിധ്യവും കൃപയും ഞങ്ങളെ പരിപാലിക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് വീണ്ടും ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഈ കൂടി വരവ് ഞങ്ങളുടെ ജീവിതത്തിനൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അനുഗ്രഹത്തിനും സൗഖ്യത്തിനും നന്മയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. ഈ കൂടി വരവ് ദൈവമായ കർത്താവേ, ഞങ്ങൾ അധിവസിക്കുന്ന ഈ ദേശത്തിനും ഞങ്ങളുടെ മാതൃദേശത്തിനും ഞങ്ങളുടെ സഭയ്ക്കുമൊക്കെ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ തിരുവുമ്പാകെ സമർപ്പിച്ച എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാക്ഷാൽ ഉത്തമ വൈദ്യനും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന സ്വർഗീയ വൈദ്യനുമായ കർത്താവേ, അനേകരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ തൃക്കരം ദൈവമേ ഞങ്ങളുടെ രോഗികളുടെ മേൽ നീട്ടണമേ. അവരുടെ വേദനകളെയും മാനസികമായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ ഞങ്ങളെക്കാൾ കൂടുതലായി അറിയുകയും കാണുകയും ചെയ്യുന്ന ദൈവമേ, വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന ഈ രോഗികളെയൊക്കെ അവിടുന്ന് സൗഖ്യം കൊടുക്കണമേ. ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗം നീക്കുന്ന വൈദ്യനും രോഗികൾക്ക് മരുന്നുമായ അവിടുന്ന് അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ പരിശോധനകളിലും അവർക്ക് ലഭിക്കുന്ന എല്ലാ ഔഷധങ്ങളിലും അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി കൂടെ ഇരുന്ന് അവർ മുഴുവൻ സൗഖ്യത്തിനായിട്ട് കാരണമായി തീരുകയും സൗഖ്യം കർത്താവിന് നിന്ന് ലഭിച്ചതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുകയും ശിഷ്ടകാലം അനുഗ്രഹരമായി നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. അവരുടെ വേദനകൾക്ക് ആശ്വാസത്തെ നൽകണമേ. ദൈവമായ കർത്താവെ, അവർ അവരിൽ ചെയ്യുന്ന എല്ലാ ചികിത്സകളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് അവർക്ക് അനുഗ്രഹത്തിനായിട്ട് സൗഖ്യത്തിനായിട്ട് മുഖാന്തരമാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ജോയിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സഹിക്കുവാൻ വയ്യാത്തതായ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവമേ അവരോട് അവിടുന്ന് കൂടെ ഇരിക്കണമേ. അവരെ കൈവിടിയാതെ ആശ്വസിപ്പിക്കുന്ന ദൈവസാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന് കർത്താവെ അവരെ നയിക്കുമാറാകണമേ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഞങ്ങളോട് സംസാരിച്ച തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ജീവകാരുണ്യപരമായി നടത്തുന്നതായ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നാഥനായി നടത്തിപ്പുവാനായി ദൈവമേ അവിടുന്ന് കൂടെ ഇരിക്കണമേ. അതിനാവശ്യമായ എല്ലാ നന്മകളും കൃപകളും അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ. അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവർക്ക് ആവശ്യമായ സ്നേഹ സൗമ്യനസ്യത്തോടെയുള്ള പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ളതായ കൃപയും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണമുള്ളതായ എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമേ. പ്രത്യേകിച്ച് സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ഭദ്രാസനത്തെയും തിരുമേനിമാരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ അനുഗ്രഹങ്ങളാലും കൃപകളാലും നിറയ്ക്കണം. പ്രത്യേകിച്ച് ഭദ്രാസനാസ്ഥാനത്ത് നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ചാപ്പലിനെയും അതിന്റെ എല്ലാ പണിയുടെ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. അതിനു വേണ്ടുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് നൽകുമാറാകണമേ. ഈ ഭദ്രാസന കേന്ദ്രം അനേകർക്ക് സഭയുടെ കൊമ്പായി അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവരവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൃപകളും കൊണ്ട് നടക്കണമേ. എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കൃപയും കരുണയും കർത്താവെ ഞങ്ങളെ നയിക്കുന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ അനുദിന ജീവിതത്തിൽ ദൈവമേ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും മറുപടിയായി നിറവേറ്റുവാൻ അവിടുന്ന് അടിയങ്ങളെല്ലാവരെയും സഹായിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളായി സഹോദരങ്ങളായി ദൂരെയും ചാരയുമായി പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാനം നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും കൂട്ടാളികളായിരിക്കുന്ന എല്ലാവരെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യമായ എല്ലാ നന്മകളും കൃപകളും കൊണ്ട് നിറയ്ക്കണമേ. ദൈവമേ, പൈതങ്ങളെ യഥായോഗ്യം വളർത്തുവാൻ തക്കവണ്ണമുള്ളതായ കൃപയും ശക്തിയും എല്ലാവർക്കും അവിടെ നൽകണമേ. ജോലി അന്വേഷിക്കുന്നവർ, കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ, മക്കളെ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൃപകളും ഉയരത്തിൽ നിന്നും നൽകുമാറാകണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. വീണ്ടും കർത്താവെ, ഞങ്ങൾ കൂടി ഒത്തുചേരുവോളം അവിടുത്തെ വലിയ ചിറകടിയിൽ അടിയങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലും അനുഗ്രഹനുമായി കർത്താവെ മുൻപോട്ട് അവിടുന്ന് അടിയങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകോപത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമത്വം ആവാസവും നാം എല്ലാവരോടുകൂടെയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
യേസുബോറോ പ്രാർത്ഥനയിൽ തിരുവന്തിയ മാത്യുസ്മാർ സെവേറിയസ് തിരുമേനി പല പ്രാവശ്യം സംബന്ധിക്കുകയും നമുക്ക് വേണ്ടതായ തിരു വചനങ്ങളെ തിരുവന്തിയ തിരുമനസ് പല പ്രാവശ്യം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി തിരുമേനിയുടെ സാന്നിധ്യത്തിനും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും തിരുവന്തിയ തിരുമേനിയുള്ള വൃത്തിയുമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവ മെത്രാപ്പൊലിത്ത തിരുമേനി എല്ലാ ദിവസവും നമ്മളോടൊപ്പം പ്രത്യേകിച്ച് ഇതിനെ സജീവമായ നേതൃത്വം നൽകുന്നു. അഭിനന്ദ്യ തിരുമേനിയോടുള്ള വൃത്തിയുമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. ഇന്ന് ഈ അരമനയിൽ കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അരിപ്പാല കുറിപ്പിസ്കോപ്പ് അച്ഛൻ, നന്ദി ഫിലിപ്പോസ് അച്ഛൻ, എല്ലാവരോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ ഭദ്രാസന ആസ്ഥാനത്ത് കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തോടുമുള്ള വൃത്തിയുമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, വേദപുസ്തകം വായിച്ച രാജൻ, എല്ലാവരോടുള്ള വൃത്തിയുമായിട്ടുള്ള സന്തോഷം അറിയിക്കട്ടെ. വീണ്ടും അടുത്ത ബുധനാഴ്ച നമുക്ക് ഒത്തുചേരാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.